വന്നിട്ടേന്ന് സൊല്ല്, തിരുമ്പി വന്നിട്ടേന്ന് സൊല്ല്. ഒരു വാരത്തേക്ക് മുന്നാടി എപ്പടി പോനാലോ കാശിനാഥൻ, അപ്പടിയെ തിരുമ്പി വന്നിട്ടേന്ന് സൊല്ല്. ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഫുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. അവരെല്ലാവരും നേരെ പോയത് അഴകർ നാരേശ്വര കോവിലകത്തേക്കാണ്. വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും അവിടെ ഒത്തുകൂടുന്ന പതിവാണ്. കോവിലകം നിറയെ ആളുകൾ കൊണ്ട് നിറഞ്ഞു. കാശിനാഥൻ കോവിലകത്ത് എത്തിയതൊട്ട് മനസ്സാകെ അസ്വസ്ഥമാവാൻ തുടങ്ങി. അവൻ മുകളിലെ അവൻ്റെ മുറിയിലേക്ക് പോയി. ജനൽ തുറന്നിട്ടാൽ കായൽക്കാറ്റ് മുറിയിൽ വന്ന് നിറയും. അവൻ ജനൽ പതിയെ തുറന്നു. അവൻ്റെ വെളുത്ത നെറ്റിത്തടത്തിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളെ കായൽക്കാറ്റ് കട്ടെടുത്തുകൊണ്ടുപോയി. കായലിലേക്ക് നോക്കി നിൽക്കുന്ന കാശിനാഥൻ്റെ അലസമായ മനസ്സ് പെട്ടെന്ന് ബോധത്തിലേക്ക് തിരിച്ചു വന്നു. ദേഹത്തെന്തോ ഇഴയുന്ന പോലെ ആര്യപ്പുറകിലൂടെ അവനെ ചുറ്റിപ്പിടിച്ച് നിൽക്കുകയാണ്. ദേഹത്തമർന്ന കൈകളിൽ വളകൾ കണ്ട് കാശിനാഥൻ ഞെട്ടലോട് തിരിഞ്ഞ് ആര്യയെ തള്ളിമാറ്റി.
നിനക്ക് എന്താടി വേണ്ടത്?
അവൻ ദേഷ്യപ്പെട്ടു.
എന്താ കാശിയേട്ടാ, ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇഷ്ടമാണെന്ന്.
അവൾ ചിണുങ്ങി. അവൾ പറയുന്ന കേട്ട് അവന് കലി വന്നു.
സോറി, ഇഷ്ടം കൊണ്ട് ചെയ്തു പോയതാണ് എന്റെ പൊന്നെ.
ആര്യ പ്ലീസ്, എനിക്ക് കുറച്ച് സമാധാനം വേണം. ഒന്ന് ഇവിടുന്ന് പോകുന്നുണ്ടോ അതോ വലിച്ചിറക്കണോ ഞാൻ?
അവൾ അവനെ നോക്കി കണ്ണിറുക്കി.
നീയൊന്ന് പുറത്തു പോകുന്നുണ്ടോ?
അവൾ കുറുമ്പോടെ കായലിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. കാശി കട്ടിയിൽ പോയിരുന്നു, കൂടെ അവളും പോയിരുന്നു.
എന്തു പറ്റി എന്റെ കുറുമ്പന്?
അവൾ അവന്റെ താടിയിൽ പിടിച്ചു ചോദിച്ചു. കാശി ദേഷ്യത്തോടെ കൈ തട്ടിമാറ്റി. കാശി ജനലടുത്തേക്ക് തന്നെ പോയി നിന്നു.
കാശിയേട്ടാ,
അവൾ പിന്നാലെ ചെന്ന് കൊഞ്ചലോടെ വിളിച്ചു.
എന്താടി?
ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്ക് കാശിയേട്ടാ.
അവൾ അവന്റെ തോളിൽ പിടിച്ച് തിരിച്ചു നിർത്തി.
അതെ.
എന്താ?
അവൾ കാശിയുടെ ചുണ്ടിലേക്ക് നോക്കി. കാശിയുടെ ചിരിയുടെ ഭംഗി കൂട്ടുന്നത് അവന്റെ അടിച്ചുണ്ടിന്റെ താഴെയുള്ള തേനിന്റെ നിറമുള്ള മറുകാണ്.
കാശിയേട്ടാ, ഏട്ടന്റെ ചുണ്ടിനടിയിലെ തേൻ നിറമുള്ള മറുകില് ഞാനൊന്ന് ചുംബിച്ചോട്ടെ?
ആര്യയുടെ കവിളിൽ കാശിനാഥന്റെ തഴമ്പിച്ച കൈ ശക്തിയിൽ പതിഞ്ഞു.
നാണമില്ലാത്തവളെ.
കാശി അവളുടെ മുടിയിൽ പിടിച്ച് റൂമിന് വെളിയിലേക്ക് കലിയോടെ തള്ളി.
എന്റെ മുമ്പിൽ നിന്നെ ഇനി കണ്ടുപോവരുത്.
അവൾക്ക് മുന്നിൽ അവൻ വാതിൽ വലിച്ചടച്ചു. ബെഡിൽ വന്നിരുന്ന കാശിക്ക് അവൾ പറഞ്ഞത് ഓർക്കും തോറും ആര്യയോട് അറപ്പും വെറുപ്പും തോന്നി. എത്ര പിടിച്ചു വയ്ക്കാൻ ശ്രമിച്ചിട്ടും കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ റൂമിന് പുറത്തേക്ക് പോയില്ല. ജയിലിൽ നിന്ന് വന്നുകൊണ്ട് പലരുടെയും നോട്ടവും കുത്തുവാക്കുകളും അവനുള്ളിൽ നോവ് സൃഷ്ടിച്ചിരുന്നു. നെഞ്ചിൽ നോവ് സൃഷ്ടിച്ച ഒരു വിഷുക്കാലം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. തൻ്റെ കൊച്ചു മനസ്സ് പിടഞ്ഞ ദിവസം. അച്ഛനാണ് വിഷുവിന് പുതുവസ്ത്രം നൽകുക. കൈനീട്ടമായി ഒരു സ്വർണ്ണ നാണയം കിട്ടും. എല്ലാവർക്കും അച്ഛൻ പുതുവസ്ത്രം നൽകി. അവസാനം ഞങ്ങൾ കുട്ടികൾക്ക് തരാൻ തുടങ്ങി. ഞാൻ മാത്രം ബാക്കിയായി. അച്ഛൻ കൈനീട്ടി വിളിച്ചപ്പോൾ ഞാൻ ഓടിച്ചെന്നു. അച്ഛൻ എനിക്ക് തന്നില്ല, വീട്ടിൽ പണിക്ക് നിൽക്കുന്ന ചേച്ചിയുടെ കുട്ടിക്ക് കൊടുത്തു. അവരാ കുഞ്ഞിനോട് പുഞ്ചിരിച്ചു. കാരണം ഒരു സമ്മാനം കിട്ടുമ്പോഴുള്ള കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ അവനും സന്തോഷിച്ചു. അടുത്ത് ശേഖരനെടുത്തപ്പോൾ കാശി കൈനീട്ടി. ശേഖരൻ അവനെ ശ്രദ്ധിക്കാതെ ജോലിക്കാർക്ക് എല്ലാവർക്കും കൊടുത്തുകൊണ്ടിരുന്നു. ഓരോ കോടി കയ്യിലെടുക്കുമ്പോഴും അവൻ കൈനീട്ടുന്ന കണ്ട് ലക്ഷ്മി കരഞ്ഞുകൊണ്ട് ദത്തനെ നോക്കി. ശേഖരൻ്റെ പ്രവൃത്തി കണ്ട് ദത്തൻ കോപം കൊണ്ട് വിറച്ചു. കാശിയുടെ കൈനീട്ടിയുള്ള നിൽപ്പ് കണ്ട് അവനെ സ്നേഹിക്കുന്നവരുടെ നെഞ്ച് പിടഞ്ഞു.
എന്റെ വാക്കേട്ട, നിനക്ക് ഞാൻ പുതുവസ്ത്രം തരാം.
കാശിനാഥൻ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അയാളുടെ കൈകളെടുത്ത് കൈവിളയിൽ മുത്തം നൽകി. അവന്റെ പ്രവൃത്തി കണ്ട് ശേഖരൻ ശില പോലെ നിന്നു. അയാളെ വഴക്കു പറയാൻ വന്ന ദത്തനും അവസ്ഥ മറിച്ചായിരുന്നില്ല.
ഞാൻ മാറില്ല അച്ഛ, പക്ഷെ അച്ഛൻ മാറും. ഒരിക്കലും ഈ കോടി അച്ഛന് ഞാൻ തരുന്ന ഒരു ദിവസമുണ്ടാവും.
അത് പറഞ്ഞു പോകുന്ന കാശിനാഥൻ പിന്നീട് വിശേഷ ദിവസങ്ങളിൽ ഒഴിഞ്ഞുപോയി നിൽക്കാറാണ് പതിവ്. അവൻ വരാത്തതുകൊണ്ട് ദത്തൻ അവന് രാവിലെ തന്നെ പുതുവസ്ത്രം കൊണ്ടുപോയി കൊടുക്കാറാണ് പതിവ്.
കാശി
ബെഡിലിരിക്കുന്ന കാശി ഓർമ്മകളിൽ നിന്നുണർന്ന് തിരിഞ്ഞുനോക്കി. ചേട്ടന്മാർ അവനെ താഴേക്ക് കൊണ്ടുപോയി. അവൻ ഗോവണിറങ്ങി ചെല്ലുമ്പോൾ ജാനി അവനെ ദേഷ്യത്തോടെ നോക്കി മുകളിലേക്ക് കയറിപ്പോയി. ദത്തനും ദേവകിക്കും ഒപ്പം എല്ലാവരും ഫാമിലിയായി ഫോട്ടോ എടുക്കാൻ വന്നുകൊണ്ടിരുന്നു. പലർക്കും തിരക്കുകളുള്ളതുകൊണ്ട് ഫോട്ടോഗ്രാഫർ പെട്ടെന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നു. ശേഖരന്റെ ഫാമിലി അവസാനമായാണ് നിന്നത്. കാശിക്ക് അച്ഛന്റെ വിലക്ക് പണ്ടേ കിട്ടിയതാണ്. അവൻ ഒഴിഞ്ഞു മാറി മാവിൻ ചൂട്ടിൽ നിൽക്കുകയാണ്. ജാനി സിദ്ധുവിന്റെ കൈപ്പിടിച്ച് കാശിയെ കളിയാക്കിക്കൊണ്ടിരുന്നു. കാശിയുടെ മനസ്സ് നന്നായി നോവുന്നുണ്ടായിരുന്നു.
ഇനി ആരെങ്കിലും നിൽക്കാനുണ്ടോ?
ഫോട്ടോഗ്രാഫർ ചോദിച്ചു.
ഇനി ആരുമില്ല, ഇത്രയുള്ള കുടുംബത്തിലുള്ളവര്.
ശേഖരൻ അത് പറഞ്ഞെഴുന്നേറ്റു.
അത് അവന്റെ കുടുംബത്തിലുള്ളവര്, ഞങ്ങളുടെ കുടുംബം പൂർണ്ണമായിട്ടില്ല. മോനെ, നീ ഒരു ഫോട്ടോ കൂടി എടുക്ക്.
മുത്തശ്ശൻ കാശിനാഥനെ കൈനീട്ടി വിളിച്ചു. കാശി കൈകൾ പിണച്ചുകെട്ടി അവരുടെ അടുത്തേക്ക് ചെന്നു. കാശി അച്ഛൻ്റെ വിധ കസേര മാറ്റിവെച്ചു. അയാളെ തൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച പോലെ. ചേട്ടന്മാർ ഉറക്കെ ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് നടുവിൽ നിർത്തി.
ശേഖരൻ ആ കാഴ്ച കണ്ട് അവനെ മിഴിവെട്ടാൻ നോക്കി.
ശേഖര, അവരവരോടൊപ്പം നിൽക്കുമ്പോൾ എന്ത് ഹാപ്പിയാണല്ലേ.
ഗോവിന്ദന്റെ വാക്കേട്ട് ചന്ദ്രശേഖരൻ മറുപടി പറയാതെ കോവിലകത്തേക്ക് പോയി. നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെല്ലാവരും നിൽക്കുന്ന അയാൾ കണ്ടു. ഒന്നും മിണ്ടാതെ ശേഖരൻ അകത്തേക്ക് കയറിപ്പോയി. സിദ്ധാർത്ഥൻ സിവിൽ സർവീസിന് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന് ശേഖരിൽ നിന്ന് അകത്തേക്ക് ചെന്നപ്പോൾ കാശി കേട്ടു. കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ട് ഹാളിൽ. കാശി കൂലിപ്പണിക്ക് പോകുന്നതിനെ ശേഖരൻ ഉറക്കെ പരിഹസിച്ചു. അവൻ മറുപടി കൊടുക്കാതെ അകത്തേക്ക് പോയി. ദത്തൻ അത് കേട്ട് ശേഖരനോട് ചൂടായി. ദത്തൻ കാശിയെ റൂമിലേക്ക് കൊണ്ടുപോയി ഒരു കാര്യം പറഞ്ഞു.
ഇല്ല, നടക്കില്ല. കാശി വാശി പിടിക്കരുത്. എന്നെപ്പോലെ ജയിലിൽ കിടന്നയാൾ അവിടെ ജോലിക്കെടുക്കാൻ അവർ സമ്മതിച്ചോ? അതോ മുത്തച്ഛൻ കൈക്കൂലി കൊടുത്ത് മേടിച്ച ജോലിയാണോ ഇത്? മോനെ, അവരെൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചോദിച്ച കാര്യമാണ്. കേട്ടപ്പോ എനിക്കും നല്ലതാണെന്ന് തോന്നി. നീ ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ലേ?
നോ, എനിക്ക് സാധിക്കില്ല. എന്നെ നിർബന്ധിക്കണ്ട.
മോനെ, ദൈവമായിട്ട് തന്നൊരവസരമാണ്, അത് തട്ടിമാറ്റരുത്. ഒരുപാട് കുട്ടികൾക്ക് നിന്നിലൂടെ വിജയം കൈവരിക്കാൻ സാധിച്ച അത് നല്ല കാര്യമല്ലേ. മാനേജ്മെന്റ് എല്ലാം സമ്മതം നൽകി. ഇനി നിന്റെ സമ്മതമാണ് വേണ്ടത്. മോന് സമ്മതിക്കണം.
എനിക്ക് കഴിയില്ല.
അവൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ജാനിക മുത്തശ്ശന്റെ റൂമിലേക്ക് കയറിപ്പോയത്.
മുത്തശ്ശൻ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? ഞാനെല്ലാം കേട്ടു. അയാൾ ഇനി അവിടെ വന്ന് ബാക്കിയുള്ളവരുടെ സമാധാനം കളയാനാണോ? ഇയാൾ അങ്ങോട്ട് വരണ്ട.
പുറത്തേന്ന് അവളുടെ വാക്കുകൾ കേട്ട് കാശിക്ക് ദേഷ്യം സഹിക്കാനായില്ല. അവനൊന്നും വിടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. വേദനിക്കുകയായിരുന്നു അവന്റെ ഹൃദയമാകെ. രണ്ടു ദിവസങ്ങൾക്ക് ശേഷം സിദ്ധാർത്ഥൻ കോളേജിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആന്റണി അയാൾ പുറത്തേക്ക് വിളിച്ച് ഗ്രൗണ്ടിലേക്ക് പോയി. ഗ്രൗണ്ടിൽ നടക്കുന്ന കണ്ട് ആന്റണി ദേഷ്യത്തോടെ മുഖം കൂർപ്പിച്ചു. സിദ്ധാർത്ഥൻ മെഴിവെട്ടാതെ ഗ്രൗണ്ടിലേക്ക് തന്നെ നോക്കി നിന്നു. പ്രാക്ടീസ് ചെയ്യാൻ വന്ന വിദ്യാർത്ഥികൾ മാറിക്കൊടുത്ത വഴിയിലൂടെ ബാസ്ക്കറ്റ് ബോൾ കയ്യിൽ പിടിച്ചുകൊണ്ട് വിസിലൂതിക്കൊണ്ട് വരികയാണ് കാശിനാഥൻ. അവർ അവന്റെ കൂടെ ഉത്സാഹത്തോടെ ഓടി വരികയാണ്. ആ കാഴ്ച കണ്ട് മഹാലക്ഷ്മി അവന്റെ കൂട്ടുകാരും ചേട്ടന്മാരുമെല്ലാം ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് അവൻ കാണാതെ മറഞ്ഞിന്ന് സന്തോഷിക്കുകയാണ്. സിദ്ധാർത്ഥനും ആന്റണിയും തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് കാശിനാഥൻ അവരിൽ നിന്ന് മുഖം തിരിച്ചു. ദേഷ്യം കൊണ്ട് ആന്റണിയുടെ കണ്ണുകൾ ചുവന്നു. അയാൾ പ്രിൻസിപ്പളിന്റെ റൂമിൽ പോകാൻ തീരുമാനിച്ച് തിരിഞ്ഞപ്പോഴാണ് ഫാദർ ഫിലിപ്പോസും ലാൽകുമാർ അങ്ങോട്ട് വന്നത്.
ഓഹോ, എല്ലാവരും ഒത്തുള്ള കളിയായിരുന്നല്ലേ?
ആന്റണി ഫാദറിനോട് ചോദിച്ചു. ഫാദർ അയാളോട് മറുപടി പറയാതെ ഗ്രൗണ്ടിലേക്ക് നോക്കി ചിരിയോടെ നിന്നു. ആന്റണി ഫാദറിനോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. കാശിനാഥൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഗസ്റ്റ് ലെക്ചറായി ജോയിൻ ചെയ്തെന്ന് ഫാദറിൽ നിന്ന് അറിഞ്ഞതും ആന്റണിയും സിദ്ധുവും ഞെട്ടി. പിന്നെയും ആന്റണി തർക്കിക്കാൻ മുതിർന്നെങ്കിലും അവരവഗണിച്ചുകൊണ്ട് ഫാദറും ലാലും കാശിയുടെ അടുത്തേക്ക് പോയി.
കാശി,
ലാൽ സാർ കുട്ടികളോടൊപ്പം ബാസ്കറ്റ്ബോൾ കളിക്കുന്നവൻ നീട്ടി വിളിച്ചു.
എപ്പോഴാണ് വന്ന്?
ഓടി വന്നുകൊണ്ട് ലാൽ സാറിന്റെ തലയിലെ ക്യാപ്പ് സ്വന്തം തലയിലേക്ക് വെച്ചുകൊണ്ട് അവൻ കിതപ്പോടെ ചോദിച്ചു.
ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. എങ്ങനെയുണ്ട് പുതിയ പിള്ളേര്?
മടിയാണ് എല്ലാവർക്കും. അതൊക്കെ ഒന്ന് ശരിയാക്കിയെടുക്കണം. ഞാനിപ്പോൾ വരാം. അവൻ കുട്ടികളുടെ അടുത്തേക്ക് ബോട്ടിലെ വെള്ളം കുടിച്ചുകൊണ്ട് ഓടി.
ഇന്നലെ വരെ വരില്ലെന്ന് പറഞ്ഞിരുന്നവരാണ്.
കളിക്കുമ്പോൾ അവൻ കുട്ടികൾക്ക് തെറ്റുകൾ തിരുത്തി പറഞ്ഞുകൊടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് ഫാദർ പറഞ്ഞു.
അവനീ കളിക്കളം വിട്ട് മാറിയേക്കാനാവില്ല സാർ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ടോ? എല്ലാവരും കൂടി അതൊക്കെ തകർത്തില്ലേ?
ഫാദർ നെടുവീർപ്പെട്ടു. മയസ് ഡിപ്പാർട്ട്മെന്റിൽ കളിയോടെ നടക്കുകയാണ് ആന്റണി.
എങ്ങനെയെങ്കിലും നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും.
ജനലിലൂടെ ഗ്രൗണ്ടിലേക്ക് നോക്കിക്കൊണ്ട് ആന്റണി പകയോടെ പറഞ്ഞു. കാശി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവുകയായിരുന്നു. നിശബ്ദം നിറഞ്ഞ വരാന്തയിലൂടെ പോകുന്ന അവന് നേരെ സിദ്ധാർത്ഥൻ നടന്നു വരുന്നുണ്ടായിരുന്നു. കാശി കയ്യിലുള്ള ബോൾ നിലത്തേക്കിട്ട് അതിൽ തട്ടിക്കളിച്ച് വരികയാണ്. സിദ്ധാർത്ഥൻ അവന്റെ അടുത്തെത്തിയതും കാശി അവനെ ശ്രദ്ധിക്കാതെ മുമ്പോട്ട് പോയി.
കാശിനാഥൻ!
സിദ്ധാർത്ഥൻ അവനെ പതിയെ വിളിച്ചു.
എന്താ?
തിരിഞ്ഞു നോക്കാതെ കാശിനാഥൻ ചോദിച്ചു.
എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓ, ജാനിക കൊച്ചമ്മയുടെ കാര്യമായിരിക്കും അല്ലേ?
നീ എന്തിനാണ് ജാനികയെ കൊച്ചമ്മയെന്ന് വിളിച്ച് കളിയാക്കുന്നത്? സിദ്ധു ദേഷ്യപ്പെട്ടു.
ഓ, അവളെ അങ്ങനെ വിളിച്ചപ്പോൾ നിനക്ക് പൊള്ളിയോ? നീ എന്താ അവളുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് എന്നെ അടിക്കാൻ വന്നാണോ? അടങ്ങിയിരിക്കാൻ പറഞ്ഞ അവളോട്.
കാശിനാഥൻ നടന്നിങ്ങുന്ന് സിദ്ധു നോക്കി നിന്നു. കാശി അവന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി.
വെൽക്കം മിസ്റ്റർ കാശിനാഥൻ.
ലാൽ സാർ ഇരു കൈ നീട്ടി അവൻ നീട്ടി വിളിച്ചു. അവൻ പുഞ്ചിരിച്ചു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെ പരിചയപ്പെടുത്തി. അവൻ അവന്റെ ടേബിളിലേക്ക് ഇരുന്ന് ചുറ്റും നോക്കി.
എന്താണ്, എന്റെ കയ്യിൽ നിന്ന് വഴക്കിട്ടിയതൊക്കെ ആലോചിക്കുകയാണോ?
ലാൽ സാർ അവന്റെ അടുത്തേക്ക് വന്നോട് ചോദിച്ചു.
ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ നിമിഷം ഞാൻ ഇവിടെ ഇരിക്കുമെന്ന്.
അവൻ ജയിലിൽ നിന്ന് ബാബ പറഞ്ഞതും വീട്ടിൽ വന്നെന്നുണ്ടായ സംഭവങ്ങളും ലാലിനോട് പറഞ്ഞു.
ഇപ്പോ ഒരാശ്വാസം, പുതിയ ജോലി, പുതിയ കുട്ടികൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എന്റെ കോളേജ് എനിക്ക് തിരിച്ചെന്ന സാറോട് നന്ദി പറഞ്ഞാൽ തീരില്ല.
ലാൽ പുഞ്ചിരിച്ചു. ഒരു നന്ദിയും വേണ്ട മകനെ. വായു, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. കാശിക്ക് ഉള്ളിൽ ഉന്മേഷവും സന്തോഷവും തോന്നി.
കോളേജിലൂടെ അവൻ സാറിൻ്റെ കൂടെ നടക്കുമ്പോൾ മുന്നിലൂടെ പോകുന്ന കുട്ടികൾ വിഷയുമ്പോൾ കാശിനാഥൻ മനസ്സിൽ സന്തോഷിക്കുകയായിരുന്നു. അവൻ്റെ മുഖത്തിന് വർഷങ്ങൾക്ക് ശേഷം തെളിച്ചം വന്നിരുന്നു. ക്യാൻറ്റീനിൽ പോയി വന്നതിന് ശേഷം കാശിനാഥൻ കുട്ടികളോടൊപ്പം ബാഡ്മിൻ്റൺ കോർട്ടിൽ കളിക്കുകയായിരുന്നു. വീർത്ത് കുളിച്ചപ്പോൾ അവൻ കുട്ടികളോട് കളി നിർത്താമെന്ന് പറഞ്ഞു.
നീ ഇവിടെ ഉണ്ടായിരുന്നു, വീട്ടിൽ പോകുന്നില്ലേ?
ലാൽ സാർ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു.
പോവാണ്.
ബാഡ്മിൻ്റൺ റാക്കറ്റ് വീശിക്കൊണ്ട് അവൻ പറഞ്ഞു.
ബാസ്കറ്റ് ബോൾ പ്രാക്ടീസ് കഴിഞ്ഞു വരുമ്പോൾ ഇതുവഴി പോയപ്പോൾ ബാഡ്മിൻ്റൺ കളിച്ചാലോ എന്നൊരു പൂതി.
കാശി പറഞ്ഞു.
എല്ലാത്തിലും പോയി ടച്ച് ചെയ്തല്ലോ, ഫുട്ബോൾ, ബാസ്കറ്റ്, പിന്നെ ഇതും. ഏയ്, കളിക്കാൻ തോന്നിയതാണ് സാർ. മനസ്സിന് വല്ലാത്ത ആശ്വാസം, സമാധാനം, എല്ലാം കൊണ്ടും ഞാനിന്ന് സന്തുഷ്ടനാണ്.
അവൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങുന്ന ലാൽ കണ്ടു. കാശിനാഥൻ വിയർപ്പ് തുള്ളൽ തുടച്ചു, ടവൽ തോളിലിട്ടു.
സാറേ, ഞങ്ങൾ പോട്ടെ?
കുട്ടികൾ അവനോട് വന്ന് ചോദിച്ചു.
ഓക്കെ, നാളെ നേരത്തെ വരണം.
കുട്ടികൾ അവരോട് യാത്ര പറഞ്ഞു പോയി. കാശിനാഥൻ ലാൽ സാറിനോട് യാത്ര പറഞ്ഞ് പാർക്കിംഗ് ഏരിയയിലേക്ക് പോയി. നല്ല മഴക്കാറുണ്ടായിരുന്നു. കാശിയുടെ ബുള്ളറ്റിൻ്റെ ടയറിലെ കാറ്റ് ജാനിക തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അവൾ ചെയ്യുന്ന പ്രവൃത്തി അവൻ ഒളിഞ്ഞിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾ വേഗം എഴുന്നേറ്റ് ചുറ്റി നോക്കി. അവളുടെ സ്കൂട്ടിയുടെ അടുത്തേക്ക് പോയി. അവനൊന്നും അറിയാത്ത പോലെ ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. ജാനിക വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു വരികയാണ്. കാശി അവൻ്റെ ബുള്ളറ്റിലേക്ക് നോക്കി. ജാനിക അടുത്തെത്താറായതും അവൻ സ്കൂട്ടിയുടെ മുമ്പിലേക്ക് ആയിരുന്നു. അവൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തു.
വഴിയിൽ നിന്ന് മാറണു.
ഇല്ലെങ്കിൽ
തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ?
അവൻ കൈകൾ പിണച്ചു കെട്ടി സ്കൂട്ടിയുടെ മേലേക്ക് ചാരിയുന്നു.
എന്തായിരുന്നു, ഞാൻ വരുന്നതിന് മുമ്പ് നിനക്കിവിടെ പണി?
എന്ത് പണി? വഴിയിൽ നിന്ന് മാറണു.
കാശിനാഥൻ അവളുടെ പുറകിൽ പോയിരുന്നു.
താൻ എന്തിനാ എന്റെ പുറകിൽ കയറിയേ?
അത് നിനക്കറിയത്തില്ലയോ?
അവൻ സിഗരറ്റ് വലിച്ചുകൊണ്ട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ട് ജാനകിയൊന്ന് പതറി. ദൈവമേ, കാലനാഥൻ ഞാൻ ചെയ്ത് കണ്ടു കാണു, അവൾ മനസ്സിൽ ആലോചിച്ചു. അറിയാത്ത പോലെ വീണ്ടും ഭാവിച്ചു.
എന്തറിയാമെന്ന്?
പതർച്ചയോട് അവൾ ചോദിച്ചു.
അത് ഞാൻ പറയണോ അതോ നീ പറയണോ?
അയ്യേ, എന്തൊരു സിഗരറ്റ് വലിയ ഇത്!
അവൾ മൂക്ക് പൊത്തി സ്കൂട്ടിയിൽ നിന്നിറങ്ങി. അവൻ പഫ് എടുത്തുകൊണ്ട് കുറച്ചുകൂടെ കയറിയിരുന്നു.
താനൊക്കെ എന്റെ സിഗരറ്റിനെ കണ്ടുപിടിക്കണം, ഒരു ദുശീലവുമില്ല,
അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കാശി ചുണ്ടിൽ നിന്ന് സിഗരറ്റ് എടുത്ത് അവളുടെ കൈവലിച്ചു.
നിന്റെ അഹങ്കാരം ഇന്നത്തോടെ ഞാൻ തീർത്തുതരാം.
കാശി അവളുടെ കൈവളയിൽ സിഗരറ്റ് കുത്താൻ വെറുതെ ഭാവിച്ചപ്പോൾ ജാനിക കണ്ണുകൾ അടച്ച് ഉറക്കെ തുള്ളിച്ചാടാൻ തുടങ്ങി.
കാലനാഥ, എന്റെ കൈയിൽ നിന്ന് വിടടാ!
അവൾ ഉറക്കെ കള്ളക്കരച്ചിൽ തുടങ്ങി. തന്റെ കയ്യിലൊന്നും പതിയാത്തുകൊണ്ട് അവൾ കണ്ണുകൾ മെല്ലെ തുറന്നതും ഇടിവെട്ടിയത് ഒരുമിച്ചായിരുന്നു. ഇടി ഭയന്ന് ജാനി അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് അടുത്തേക്ക് ചേർത്തു. അവളുടെ കഴുത്തിലാണ് അവന്റെ മുഖം പോയി അമർന്നത്. കാശിയുടെ ചുണ്ടവളുടെ കഴുത്തിലൂടെ ഉരസിപ്പോയി. ജാനിയൊന്ന് പൊള്ളിപ്പിടഞ്ഞു. വീഴാൻ പോയി അവളെ കാശി ചുറ്റിപ്പിടിച്ചു, നേരെ നിർത്തി. അവളുടെ വയറിൽ ചുറ്റിയ കൈകൾ അവൻ ദേഷ്യത്തോടെ വലിച്ചെടുത്തു. ജാനി തരിച്ചു നിന്നുപോയി.
നീ എന്തിനാടാ എന്നെ പിടിച്ചു വലിച്ചേ?
ഇടിവെട്ടിയപ്പോ പേടിച്ചു പോയതാ,
അവൻ ദേഷ്യത്തോടെ കൈ ചുരുട്ടി.
എന്റെ സ്കൂട്ടി!
അവൾ അവനിരിക്കുന്ന സ്കൂട്ടിന്റെ അടുത്തേക്ക് നീങ്ങി.
ഓടി!
അവൻ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് പറപ്പിച്ചു പോയി.
എന്റെ വണ്ടി താടാ!
ജാനിക ചവിട്ടിത്തുള്ളിക്കൊണ്ട് വിളിച്ചു. അവൻ നേരെ ഗ്യാരേജിലേക്കാണ് പോയത്.
ബാസ്കറ്റ് കൊച്ചു!
അവൻ ഓഫീസ് റൂമിലേക്ക് ചെല്ലുമ്പോൾ കൂട്ടുകാർ വിളിച്ചു.
കാണിയാക്കാതെടാ ചെറ്റകളെ!
അവൻ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്ന് ജോയിയുടെ തോൾ പിടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു.
ഫസ്റ്റ് ഡേ ഉഷാറാക്കിയില്ലേ? നന്നായി മക്കളെ.
പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സഞ്ജുവും കൂട്ടുകാരുണ്ട് ബാസ്കറ്റ്ബോൾ ടീമിൽ.
അവന്മാരിപ്പോ സസ്പെൻഷനിലാണ്. ലാൽ സാറിപ്പം നമ്മൾ വർപ്പിച്ച പോലെയൊന്നും അവന്മാരോട് പെരുമാറിയിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നുണ്ട്. ഉഴപ്പാണ് പലർക്കും. ആ, എല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം.
സിധുവിനെങ്ങാനും സാമ്രാജ്യം പോകുന്ന പേടിയുണ്ടോ? പെൺപട ഇനി നിന്റെ അടുത്തേക്ക് മറിയുമെന്ന ടെൻഷൻ അവനുണ്ടാവും. അജു കാശിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു.
എനിക്കെന്തിനാ അതൊക്കെ? ഞാൻ അതിനല്ല പോയത്. എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജോലി ചെയ്തു തീർക്കുക, അത്ര തന്നെ.
കാശിയുടെ ഉറച്ച വാക്കുകൾ കേട്ട് അവൻ്റെ സുഹൃത്തുക്കളുടെ മനസ്സ് നിറഞ്ഞു. മഹാലക്ഷ്മി തുളസിത്തറയിൽ വിളക്ക് വെക്കുകയായിരുന്നു. തൊഴുതുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് കാശി സ്കൂട്ടിൽ വന്നിറങ്ങിയത്.
മോനെ, ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ജോലിയൊക്കെ?
അവനൊന്നും മിണ്ടാതെ പൂമുഖത്തേക്ക് കയറിപ്പോയി.
ഒന്ന് പറഞ്ഞിട്ട് പോ മോനെ.
അവൻ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പോയത്. അമ്മ എത്ര ചോദിച്ചിട്ടും അവൻ മിണ്ടിയില്ല. കാശിനാഥൻ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ കണ്ണൊക്കെ കണ്ണീരുകൊണ്ട് നിറച്ചു നിൽക്കുന്നു.
ഇതാണ് എനിക്ക് പിടിക്കാത്തത്. അപ്പോഴേക്ക് ഈ കണ്ണീര് എവിടുന്ന് വരുന്നു?
ഗ്ലാസ്സിലെ വെള്ളം ഒറ്റവലി കുടിച്ചു തീർത്തു കഴിഞ്ഞ് അവൻ പറഞ്ഞു.
എന്റെ അമ്മൂസേ, നന്നായിരുന്നു, ഞാൻ ഹാപ്പിയാണ്.
ആ, അതറിഞ്ഞാ മതി.
ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, നല്ല വിശപ്പുണ്ട്.
മോനെ, നീ കോളേജിന് ജോലിക്ക് ജോയിൻ ചെയ്ത കാര്യം അരുന്ധതി അച്ഛനോട് പറയാൻ വന്നിരുന്നു. അസൂയോണ്ട് അവളുടെ മുഖം ഇത്രയും ഉണ്ട്.
ലക്ഷ്മി കവിൾ വെപ്പിച്ച് കാണിക്കുന്ന കണ്ട് അവന് ചിരി വന്നെങ്കിലും അവൻ ആ കവിൾ തലോടി കണ്ണുകൾ ചിമ്മിക്കാണിച്ചു. അപ്പോഴേക്കും മഹീം കാവ്യം അങ്ങോട്ട് വന്നു. കോളേജിലെ വിശേഷങ്ങൾ ഏട്ടനോട് പറഞ്ഞുകൊണ്ട് അവൻ ഹാളിലേക്ക് ചെല്ലുകയായിരുന്നു. അപ്പോഴാണ് ശേഖരനും അരുന്ധതിയും സിദ്ധുവും മുറിയിൽ നിന്ന് ഇറങ്ങി വന്നത്.
ഓ, കോച്ച് വന്നോ?
അരുന്ധതി വാപ്പൊത്തി ചിരിക്കാൻ തുടങ്ങി.
കാശിയും മഹിയും അവരെ ശ്രദ്ധിക്കാതെ ഗോവണികാരി പോവാൻ തുടങ്ങി. അച്ഛൻ അവനോട് ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അവൻ ദേഷ്യത്തോടെ പറ്റില്ലെന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി.
കാശി മട്ടുപാവിൽ ഇളം കാറ്റിന്റെ തണുപ്പിൽ അലിഞ്ഞു നിൽക്കുകയായിരുന്നു. മുറ്റത്തെ ചെമ്പകത്തിന്റെ സുഗന്ധം അവിടമാകെ പരന്നിരുന്നു. അവൻ കൈകൾ നീട്ടി മട്ടുപാവിലേക്ക് ചാഞ്ഞിരിക്കുന്ന കൊമ്പിൽ നിന്ന് ഒരു ചെമ്പകം അറുത്തെടുത്ത് മൂക്കിൻതുമ്പോടടുപ്പിച്ച് ഗന്ധം ആസ്വദിച്ചു. കണ്ണുകളടച്ച് കൈകൾ വിടർത്തി അവൻ മട്ടുപാവിൽ നിന്നു. ജാനിക ശ്രീലകത്തെ മട്ടുപ്പാവിൽ നിന്ന് അവൻ വിളിച്ചു.
നശിപ്പിച്ച് കുരുപ്പ് എന്താടി?
എന്റെ വണ്ടി കൊണ്ട് കൊടുന്നാടോ?
വേണമെങ്കിൽ വന്ന് എടുത്തോണ്ട് വെക്കോ.
അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ച് ഇരിപ്പിടത്തിൽ വന്നിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആരോ നടന്നു വരുന്ന പോലെ തോന്നിയപ്പോൾ അവൻ മിഴികൾ തുറന്നു. മുമ്പിൽ ജാനിക ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ്.
ഇതെന്താ കൊമ്പിടിയാണ് രണ്ടിടത്തൊക്കെ കാണാൻ?
അവൻ പരിഹസിച്ചു.
പ്രേതമാണ് എന്തേ?
പിന്നെ ആക്കേണ്ട കാര്യമില്ലല്ലോ.
ഡോ, താൻ ചുമ്മാ കളിക്കാൻ നിൽക്കാതെ എന്റെ വണ്ടിയുടെ കീങ്ങ് താടോ.
തരാൻ സൗകര്യം ഇല്ലെങ്കിലോ?
ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. താൻ എന്തിനാണ് എന്റെ സ്കൂട്ടി എടുത്ത് പോന്നേ?
അതിന് മറുപടിയായി കാശി കയ്യിലുള്ള ഫോണിലെ വീഡിയോ അവൾക്ക് കാണിച്ചു കൊടുത്തു. അവൾ ബുള്ളറ്റിന്റെ കാറ്റഴിച്ചു വിടുന്ന വീഡിയോ ആയിരുന്നു ഫോണിൽ കാണുന്നത്.
ഇനിയെന്താ നിനക്ക് പറയാനുള്ളത്?
ജാനിക ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചു. കാശി അവളുടെ മുമ്പിലൂടെ നടന്നുപോയി. അവൻ റൂമിലേക്ക് പോയി ബെഡിൽ മലർന്നു കിടക്കുകയാണ്. ഒപ്പം ജിമ്മിയും കിടക്കുന്നുണ്ട്. വാതിലിന് മുമ്പിൽ ജാനിക വന്ന് നിൽക്കുന്ന കണ്ട് ജിമ്മി കാശിയുടെ നെഞ്ചിൽ മുഖംവരസി ശബ്ദമുണ്ടാക്കി.
അതെ, എന്റെ കീ തരുമോ? എനിക്ക് നാളെ കോളേജിൽ പോകണം.
ബൊക്കോ പോവണ്ടെന്നാരെങ്കിലും പറഞ്ഞോ?
എന്റെ കീ താടക്കാരനാഥ.
ദേ പെണ്ണ്, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നെ കാലനാഥ എന്ന് വിളിക്കരുതെന്ന്?
ഞാൻ വിളിക്കും. എന്റെ കീ തന്നില്ലെങ്കിൽ ഞാൻ ഇനിയും വിളിക്കും കാലനാഥൻ.
കാശി ബെഡിൽ നിന്ന് വേഗം എഴുന്നേറ്റ് ടേബിളിലെ ട്രോയിൽ നിന്ന് അവളുടെ സ്കൂട്ടിയുടെ കീ എടുത്ത് അവളുടെ മുമ്പിലേക്ക് ചെന്നു.
ഇതാ നിന്റെ കീ.
കാശി കീ കയ്യിൽ കറക്കിക്കൊണ്ട് പറഞ്ഞു. ജാനി അത് മേടിക്കാൻ നോക്കിയപ്പോൾ അവൻ കീ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് പിന്നിലേക്ക് പിടിച്ചു.
എന്റെ ബുള്ളറ്റ് നാളെ രാവിലെ എന്റെ വീടിന്റെ മുറ്റത്ത് എത്തിയിരിക്കണം. എന്നാൽ ഈ കീ ഞാൻ തരും. ഇല്ലെങ്കിൽ നിന്റെ വണ്ടി ഞാൻ ഗാരേജിൽ കൊണ്ടുപോയി അടിച്ച് തകർക്കും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊണ്ടുപോയി വിൽക്കും.
അവൻ പറയുന്നത് കേട്ട് ജാനി എന്തു ചെയ്യണമെന്നറിയാതെ സങ്കടവും ദേഷ്യവും നിറഞ്ഞ മുഖത്തോടെ അവന്റെ കയ്യിലുള്ള കീയിലേക്ക് നോക്കി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.